കഴിഞ്ഞ സർക്കാർ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളെയും ഇല്ലായ്മ ചെയ്യാനാണ് പുതിയ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് എന്ന കാര്യം തികച്ചും ഖേദകരമാണ്. പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് ഒരു പൈസയും കൂട്ടി കൊടുക്കണ്ട, അവരിപ്പോൾ ചെയ്യുന്ന ജോലികൾ തന്നെ തുടർന്ന് ചെയ്യട്ടെ, ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കൂലി തന്നെ തുടർന്ന് വാങ്ങിക്കട്ടെ എന്നുള്ളതായിരുന്നു നമ്മുടെ പിണറായി സർക്കാരിൻ്റെ സുചിന്തിതമായ നിലപാട്. വി ഡി സതീശൻ അധികാരമേറ്റ ഉടനെ തന്നെ ഈ ആശാ വർക്കർമാർ എന്ന് പറഞ്ഞ വിഭാഗത്തിന് 3000 രൂപയെ കൂട്ടി കൊടുക്കാൻ തീരുമാനിച്ചു. എന്ന് മാത്രമല്ല, ഇനി വൈകാതെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് ആ ശമ്പളം പിന്നെയും കൂട്ടാനായിട്ട് സർക്കാരിൻ്റെ പരിപാടിയുണ്ട്. അതുപോലെ ഈ നവകേരള യാത്ര നടത്തുന്നതിനിടയ്ക്ക് ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയ ചില പോലീസുകാരുണ്ട്, പ്രത്യേകിച്ച് മുഖ്യൻ്റെ ഗൺമാനടക്കമുള്ള ധീരസേനാനികളുണ്ട്. അവർക്കെതിരെ എന്തോ ചില കേസൊക്കെ മജിസ്ട്രേറ്റ് കോടതിയിലുണ്ട്. അതിൽ മജിസ്ട്രേറ്റിന് എന്തോ ഉത്തരവൊക്കെ ഉണ്ട്. ഈ ഉത്തരവൊക്കെ അത് എഴുതിയ കടലാസിൻ്റെ വില പോലും ഇല്ലാതെ പിന്നീട് ചവറ്റുകോട്ടയിൽ പോവുകയാണുള്ള പതിവ്. ഈ ഉത്തരവ് അതുപോലെ പോകാൻ കിടന്നാണ്. പക്ഷേ വി ഡി സതീശൻ അത് കയറി പിടിച്ചു. അന്ന് തല്ലുകൊണ്ടൊരാൾ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള MLA ആണ് എന്ന് കരുതിയിട്ട് കൊണ്ട തല്ലിൻ്റെ വേദന മാറുകയില്ലല്ലോ. തല്ലിയ പോലീസുകാരൻ്റെ പേരിൽ നടപടി എടുക്കുന്നതിൽ സാങ്കത്യമില്ല. അത് മുഖ്യമന്ത്രിയുടെ ഗൺമാനാണോ ഗൺമോനാണോ എന്നുള്ളതൊന്നും ഇവിടെ പ്രസക്തവുമല്ല, പ്രധാനവുമല്ല. പക്ഷേ ആ പാവപ്പെട്ട ഗൺമാനെതിരായിട്ടുള്ള കേസ് അന്വേഷിക്കാനായിട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തി. അതിലുപരി മുടക്കോഴി മലയിൽ പോയി ട്രൗസർ മനോജ്, കൊടിസുനി മുതലായ ധീരവിപ്ലവകാരികളെ പിടികൂടിയ ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ആ ഗൺമാൻ്റെ പണി പോക്കാണ്. അവൻ ഇനി ഒരുപാട് കാലം മജിസ്ട്രേറ്റ് കൊടുത്തിട്ട് വരാന്ത കയറി ഇറങ്ങി. അടുത്ത 3rd സർക്കാർ വരുന്ന വരെയുള്ള കാലം തള്ളി നിൽക്കേണ്ടതായിട്ട് വരും. അതിനിടയ്ക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ എൻക്വയറിയും വരാൻ സാധ്യതയുണ്ട്, ജോലി പോകാനും സാധ്യതയുണ്ട്. ഇതൊക്കെ പോട്ടേ എന്ന് വയ്ക്കാം. ഇപ്പോൾ ആശാ വർക്കർമാർക്ക് 3000 രൂപ കൂട്ടി കൊടുത്തുണ്ടോ, അല്ലെങ്കിൽ പാവപ്പെട്ട 1-2 പോലീസുകാരെ ഈ പുതിയ സർക്കാർ വിക്ടിമൈസ് ചെയ്തുകൊണ്ടൊന്നും നമ്മുടെ പോരാട്ട വീര്യം തളരാൻ പോകുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായൊരു ആശയമുണ്ട്. അതിനെ പിന്നോട്ടടിക്കുന്ന വളരെ പ്രതിലോമകരമായ പിന്തിരിപ്പനായിട്ടുള്ള ചില നടപടികളും ഈ സർക്കാർ കൈക്കൊള്ളാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനേറ്റവും പ്രധാനം കെ റെയിൽ എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മുടെ സർക്കാർ ചെയ്യാൻ ഉദ്ദേശിച്ചു. അതിനുവേണ്ടി കുറച്ച് മഞ്ഞ കുറ്റികളൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. ഈ പരിപാടിക്കെതിരായിട്ട് അന്ന് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി. ഞാനും ചില പ്രതിഷേധ പരിപാടികളിലൊക്കെ പങ്കെടുത്തതാണ്. ആ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്തു എന്ന് വെച്ചാൽ എനിക്ക് കെ റെയിലിനോട് എതിർപ്പൊന്നുമില്ല. ഞാൻ ആ യോഗങ്ങളിൽ പറഞ്ഞു കെ റെയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നടപ്പാക്കുന്ന രീതിയോട് മാത്രമേ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. കെ റെയിൽ വന്നിട്ട് വേണം. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു സ്റ്റേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ അന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ആവർത്തിക്കുകയാണ്. ഞാൻ ഈ കണ്ട കാലത്തിനിടയ്ക്ക് ഏറ്റവും അധികം എതിർത്ത, വിമർശിച്ച, കുറ്റപ്പെടുത്തി സംസാരിച്ച ഒരാൾ ശ്രീ കെ കരുണാകരനാണ്. കരുണാകരൻ നമുക്ക് ഒരു ഉപകാരം ചെയ്തെന്ന് വെച്ചാൽ വീടിൻ്റെ അടുത്ത് വിമാനത്താവളോട്ടാക്കി തന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വിദേശയാത്രയ്ക്കൊക്കെ പോകാനായിട്ട് അല്ലെങ്കിൽ ഡൽഹിക്കോ ബോംബെക്കോ പോകണമെങ്കിൽ വളരെ സൗകര്യമാണ്. വീട്ടിൽ നിന്ന് നടന്നു പോകുന്ന ദൂരമുള്ള നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക്. അതുപോലെ തന്നെ കുറ്റപ്പെടുത്തിയ വേറൊരാളാണ് ശ്രീ ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് നമുക്ക് ആലുവയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകാനായിട്ട് വളരെ സൗകര്യമായി. കൊച്ചി മെട്രോ ഉണ്ടാക്കി തന്നു. അതിൻ്റെ ഗുണഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് മുതൽക്ക് ഏറ്റവും അധികം വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തതാണ് സഖാവ് പിണറായി വിജയൻ. പിണറായി സഖാവ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കെ റെയിൽ ഉണ്ടാക്കും. അതിന് നെടുമ്പാശ്ശേരിയിൽ അല്ലെങ്കിൽ അത്താണിയിൽ മിക്കവാറും ഒരു സ്റ്റോപ്പ് ഉണ്ടാവും. അപ്പോൾ തിരുവനന്തപുരത്തേക്കോ കാസർഗോട്ടേക്കോ പോകാനായിട്ട് വളരെ സൗകര്യം. 2 മണിക്കൂറുണ്ട് അല്ലെങ്കിൽ 2.5 മണിക്കൂറുകൊണ്ട് തിരുവനന്തപുരത്ത് എത്താം. യാതൊരു ബുദ്ധിമുട്ടുമില്ല. പ്ലെയിനിൽ പോകണമെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ സമയമെടുക്കും. കാരണം വിമാനത്താവളത്തിൽ പോയി കുറേ നേരം കാത്തിരിക്കണമല്ലോ. എന്നിട്ടല്ലേ അതിൽ കയറാൻ പറ്റുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് മിക്കവാറും പ്ലെയിൻ ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ വക ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കേരളയിൽ വന്നിട്ട് വേണം ഈ നാട്ടിലെമ്പാടും ഒന്ന് വിലസാൻ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ ഈ പ്രതിഷേധ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോഴും ഇത് പറയുമായിരുന്നു. അല്ലാതെ ഇപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞതല്ല, TV ചർച്ചകളിലും പറഞ്ഞിരുന്നു. പക്ഷേ കേരളയിൽ നിന്ന് ആശയത്തോട് എതിർപ്പുള്ള ഒരുപാട് ആളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്ഥലം പോകുന്ന ആളുകളൊക്കെ വളരെ ദുഃഖിതരായിരുന്നു. രണ്ടാമത് എൻ്റെ സ്ഥലം എടുത്തു പോകുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയ മഞ്ഞക്കുറ്റിയുടെ പ്രദേശത്തൊന്നും നമ്മുടെ വീടില്ല, അല്ലെങ്കിൽ നമ്മുടെ വളപ്പിൽ കൂടി അല്ല കേരളയിൽ കടന്നു പോകാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഏതായാലും സതീശൻ പറയുന്നത് സിൽവർ ലൈൻ പരിപാടി ഉപേക്ഷിച്ചു എന്നാണ്. അപ്പോൾ ഇതിൽ സങ്കടം അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് കൂറ്റനാട്ടെ സാധാരണക്കാരായ ആളുകൾ, അവർ കൂറ്റനാട്ടിൽ നിന്ന് അപ്പം ഉണ്ടാക്കിയിട്ട് ഈ അപ്പം കൊച്ചിയിൽ കൊണ്ടുപോയി വിറ്റ് ചൂടാറുന്നതിന് മുമ്പ് അത് കച്ചവടമാക്കി പൈസ മേടിച്ച് കിട്ടുന്ന കാശ് പോക്കറ്റിലിട്ട് അടുത്ത ട്രെയിന് അടുത്ത സിൽവർ ലൈനിൽ കൂറ്റനാട്ട് വന്ന് അത് ചിലവഴിക്കാൻ താല്പര്യപ്പെട്ട ആളുകളാണ്. ഈ കൂറ്റനാട് എവിടെയെന്നുള്ളത് പരിപാടി കാണുന്ന മിക്കവർക്കും ഓർമ്മ ഉണ്ടാവില്ല. കൂറ്റനാട് എന്ന് പറഞ്ഞാൽ തൃത്താല മണ്ഡലത്തിലാണ്. ഞാൻ പണ്ടൊരിക്കൽ അവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. കൂറ്റനാട് തൃത്താല മണ്ഡലത്തിലാണ് എന്ന് മാത്രമല്ല, അതിൻ്റെ അടുത്താണ് വീട്ടി പട്ടയരിപ്പാട് താമസിച്ചിരുന്ന മേടത്തോൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൂറ്റനാട് വേറൊരു പ്രത്യേകതയുണ്ട്, അവിടെ ഒരു ബാറുണ്ട്. ഈ ബാറ് എൻ്റെ കെട്ടിടം പ്രമുഖ വാസ്തുശില്പിയും ചിത്രകാരനും ശില്പിയുമായിരുന്ന എം വി ദേവൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള, അതിൻ്റെ പേര് ദേവലോകം എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം ഇത്ര കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നത്. അങ്ങനെ എം വി ദേവൻ രൂപകൽപ്പന ചെയ്ത ദേവലോകം എന്ന് പേരുള്ള ഒരു ബാറുള്ള സ്ഥലമാണ് കൂറ്റനാട്. അപ്പോൾ അവിടെ അപ്പം ഉണ്ടാക്കുന്ന ആളുകളുണ്ടെന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന അപ്പം അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മിക്കവാറും ഷൊർണൂരായിരിക്കും അല്ലെങ്കിൽ പട്ടാമ്പി ആയിരിക്കും. അവിടെ നിന്ന് കെ റെയിലിൽ കയറ്റി, കെ പ്ലെയിനിൽ അല്ലെങ്കിൽ കെ ട്രെയിനിൽ കയറ്റി കൊച്ചിയിൽ കൊണ്ടുവന്ന്, എറണാകുളത്ത് കൊണ്ടുവന്ന് അത് മുഴുവനും വിറ്റ് ആ പൈസയുമായിട്ട് വൈകുന്നേരം ഈ കൂറ്റനാട്ടിൽ വന്ന് ദേവലോകത്തിൽ നിന്ന് രണ്ടെണ്ണം അടിക്കാം എന്ന് വിചാരിച്ച ആളുകൾ, അവരെല്ലാവരും ഇന്നിപ്പോൾ നിരാശാഭരിതരാണ്. അവരെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ടാണ് സതീശൻ്റെ ഈ പ്രഖ്യാപനം കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അപ്പം ഗോവിന്ദൻ എന്ന് നമ്മുടെ ഗോവിന്ദൻ മാഷ് പേര് കിട്ടിയത് തന്നെ ഈ പ്രസംഗത്തിൽ നിന്നാണ്. അപ്പോൾ അവരുടെ സ്വപ്നങ്ങളാണ് ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു കാരണം വെച്ചാൽ ശരിയായ ഒരു നടപടിയല്ല കേരളയിൽ, സത്യത്തിൽ അനിവാര്യമായിരുന്നു, ആവശ്യമായിരുന്നു. എനിക്ക് കോഴിക്കോട്ടോ കാസർഗോട്ടോ പോകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടുമല്ല. ഈ കേരളയിലോട്ട് ഉപജീവനം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന, താല്പര്യപ്പെട്ടിരുന്ന, കേരളയിൽ വരും കേട്ടോ എന്ന നമ്മുടെ മുഖ്യൻ്റെ മുഖ്യന്ന് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെയാണ്, പഴയ മുഖ്യൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ദുരിതത്തിലായി പോയ പാവപ്പെട്ട ആളുകളുണ്ട്. അവരുടെ സങ്കടത്തിൽ ഞാനും പങ്കുചേർന്നു. കൂറ്റനാട്ടിൽ നിന്ന് അപ്പം കൊണ്ടുപോയി, കൊച്ചിയിൽ വിറ്റ് പണം കൊണ്ടുപോയി, വൈകുന്നേരം ദേവലോകത്തു നിന്ന് രണ്ടെണ്ണം അടിക്കാം എന്ന് കരുതിയ എല്ലാവരുടെയും ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. സതീശൻ ഇതുപോലെ നാട് ഭരിച്ചാൽ സംഗതി കുഴപ്പത്തിലാവും, നാട് കുട്ടിച്ചോറാവും, മലബാർ ഭാഷയിൽ പറഞ്ഞാൽ അലാക്കിൻ്റെ അവിലും കഞ്ഞിയാവും എന്ന് ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയും ചെയ്തു.